അള്ളാഹുവേ, നീ എന്നിൽ വല്ല പാപവും നീ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മായ്ച്ചു തരണമേ. അതിന് കാരണം പറഞ്ഞതാ, നീ മായ്ച്ചു കളയുന്നവനാണല്ലോ, ഉറപ്പിച്ചു നിർത്തുന്നവനാണല്ലോ, അപ്പൊ എന്നെ ഭാഗ്യവാനായിട്ട് ഉറപ്പിച്ചു നിർത്തണേ. സആദത്തുൽ ഫജാൽ ഹുസആദത്തം ബമഗ്ഫിറ, എനിക്ക് നീ ഭാഗ്യവും പാപമോചനവും ഉറപ്പിച്ചു തരണമേ എന്ന് ആര് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇതാണ് ലാ യുറദ്ദുൽ ഖദറു ഇല്ല ദുആ എന്ന് പറയുന്നിടത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. വല യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർറ, ആയുസ്സിൽ നന്മയല്ലാതെ ആയുസ്സിൽ വർധനവുണ്ടാക്കില്ല. അപ്പൊ നന്മ ചെയ്താൽ ഈ രണ്ടാമത്തെ ഖദറിലുള്ള ആയുസ്സുണ്ടല്ലോ അത് നീട്ടും വരും, മരണമല്ല, ആയുസ്സിലുള്ള സൗകര്യങ്ങളാണ് വിഷയം. ആയുസ് നീട്ടുക എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ സമയം നീട്ടിത്തരിക എന്ന അർത്ഥത്തിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആയുസ് നീട്ടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ആസ്വാദനങ്ങൾ വർദ്ധിക്കുക എന്നാണ്. കാരണം മരണത്തിന്റെ ഡേറ്റ് കൃത്യമായതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നി ഉമ്മു ഹബീബ ബീവി ആയുസ് നീട്ടിത്തരണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ നബി പറഞ്ഞിട്ടുണ്ട്, ലഖദ് സഅൽതില്ലാഹ ലി ആജാലിൻ മദ്റൂബ, അല്ലാ കൃത്യമായി നിർണയിച്ചതാണ് ഇപ്പൊ നീ അള്ളാഹോട് ചോദിച്ചത്, നീട്ടിത്തരേണ്ട കാര്യമല്ല, എന്റെ ആയുസ് നീട്ടണേ എന്ന് പ്രാർത്ഥിച്ചപ്പോഴേ അള്ളാഹു അത് നിർണയിച്ച. അപ്പൊ ആയുസ് നീട്ടുക എന്ന് പറഞ്ഞാൽ ആയുസ്സിലെ നമ്മുടെ അനുഭവങ്ങൾ നീട്ടിത്തരിക എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. മറ്റു ചില വിശദീകരണങ്ങളും അതിൽ വന്നിട്ടുണ്ട്. ഏതായാലും വിധിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നമ്മൾ കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്യുന്നത് നല്ലതല്ല, നമ്മുടെ ഈമാനിന് പോറലുണ്ടാക്കും. പാപം റിസ്ഖിനെ തടയും. കുറ്റവാളികൾക്ക് അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ച പലതും അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ കിട്ടേണ്ടതായിരുന്നു, അള്ളാഹു എന്ത് ചെയ്യും, അവരുടെ പാപകൃത്യങ്ങൾ കാരണമായിട്ട് തടഞ്ഞു വെക്കുകയാണ്. മനസ്സിലായില്ലേ? എമ്പാടും സമ്പാദ്യം ഉണ്ടായിട്ട് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, അള്ളാഹു തടഞ്ഞു വെച്ചാണ്, അതാണ് കാര്യം. രോഗം കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിട്ട് കേട്ടോ. ഒരു വിഷയം കൂടി, ചെറിയൊരു അധ്യായം കൂടി പറയുന്നുണ്ട്, അത് നമുക്ക് വായിക്കാം. അൽ ഇൽഹാ ഉഫിദ്വാ, പ്രാർത്ഥനയിൽ അലട്ടുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് നിർത്തരുത്. നമ്മൾ ഒന്നോ രണ്ടോ വട്ടം പ്രാർത്ഥിക്കാം, ഇപ്പം ഉണ്ടായി അസുഖത്തിന് ഞാൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, അപ്പാക്കും വേണ്ടി ഉമ്മാക്കും വേണ്ടി അല്ലെ എനിക്ക് എൻ്റെ അസുഖം മാറാൻ വേണ്ടി, അങ്ങനെ പിശുക്കന്മാരാകരുത് പ്രാർത്ഥന. കാര്യം നേടുന്നവരെ പ്രാർത്ഥിക്കണം, മനസ്സിലായില്ലേ, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അമിൻ അൻഫയിൽ അദ്വിയത്തി അൽ ഇൽഹാ ഉഫിദ്വാ, മരുന്നുകളിൽ വെച്ച് ഏറ്റവും പ്രയോജനമുള്ള മരുന്നാണ് ദുആ ഇൽ തുടർച്ച, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ശല്യപ്പെടുത്തുന്ന അറിയില്ല, നമ്മൾ ചോദിച്ച് അള്ളാഹിനെ എത്ര ചോദിക്കാൻ നമുക്ക് എന്താ, അള്ളാഹ് ശല്യമുണ്ടാവില്ലല്ലോ. അള്ളാഹിനെ നമുക്ക് എത്ര വേണം ചോദിക്കാം, ആൾക്കാരോട് ചോദിക്കാൻ നമുക്ക് മടിയുണ്ടാവും, അള്ളാഹിനോട് ചോദിക്കാൻ മടിക്കേണ്ട കാര്യം എന്താ? നമ്മളിങ്ങനെ വളരെ സ്റ്റാൻഡേർഡായിട്ട് ഒന്നോ രണ്ടോ ദുആ ചെയ്തിട്ടാണ് നിർത്തും, പിന്നെ ആ വഴിക്ക് പോവില്ല. ഏത് കാര്യമാണെങ്കിലും ആ കാര്യം നേടുന്നവരെ കിട്ടുമെന്ന ഉറപ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ അങ്ങനെ ചെയ്യണം. ഖദ റവാ ഇബ്നു മാജ ഫി സുനനിഹി മിൻ ഹദീസ് അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലം യസ്അലില്ലാഹ യഗളബ് അലൈഹി, അല്ലാഹുവോട് ചോദിക്കാത്തവരോട് അല്ലാഹു കോപിക്കും. എന്തു വന്നാലും ചോദിക്കണം. ഒരാൾ അധ്വാനിച്ച് ഒരു 10-25 ലക്ഷം റുപ്യൊക്കെ ഉണ്ടാക്കി സമ്പാദിച്ച് ഇനിയൊരു ജോലി ഗൾഫിലൊക്കെ പോയി ജോലിയൊക്കെ ചെയ്ത് ഇത്രയും പൈസയൊക്കെ പിന്നെ സമ്പാദ്യമായിട്ടുണ്ടായ സന്തോഷത്തിൽ ഞാൻ ഒരു വീടിന്റെ പണിയൊക്കെ തുടങ്ങണം. അവൻ ആ പൈസ ഇറക്കി പണിക്കാരനെ കണ്ടുപിടിച്ചിട്ട് പണി നടത്തും, കാരണം പൈസ കയ്യിലുണ്ടല്ലോ. അപ്പൊ അള്ളാഹിനെ പറ്റി ചിന്ത ഉണ്ടാവില്ല. അങ്ങനല്ല, അള്ളാഹുവെ എന്റെ വീട് പൂർത്തിയാക്കണേ, അതിന് തടസ്സങ്ങൾ വരരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ കയ്യിലുള്ളതിന് പ്രാർത്ഥിക്കും, ഇല്ലാത്തതിനാണ് പ്രാർത്ഥന. പൈസ തികഞ്ഞില്ലെങ്കിൽ അപ്പം തുടങ്ങും പ്രാർത്ഥന, മനസ്സിലായില്ലേ. ഞാൻ സമ്പാദിച്ച പൈസക്ക് എന്താണ്, അത് നാല് പില്ലർ വാർത്തപ്പോഴേക്ക് അത് തീർന്നുപോയി, ഇതിന് മുകളിലേക്ക് പോകാൻ അള്ളാഹുവെ തരണേ. ഇതുവരെയുള്ള എന്താ അള്ളാഹ് ചോദിക്കാഞ്ഞ്, കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് അത് കീപ്പറാണ്, മനസ്സിലായില്ലേ. ഉള്ളത് നടപ്പാക്കാൻ അള്ളാഹ് ചോദിക്കേണ്ട, എന്നാലേ ബർക്കത്തുണ്ടാവുള്ളൂ. ഇതില്ലാത്തപ്പോൾ മാത്രം അള്ളാഹിനോട് ചോദിക്കുക, ഉള്ളപ്പോൾ ചോദിക്കാതിരിക്കുക, അത് ശരിയല്ല. എല്ലാ സമയത്തും എന്ത് ചെയ്യണം, അള്ളാഹുവിനോട് ചോദിക്കണം എന്നുള്ളതാണ്. ഫി സ്വഹീഹിൽ ഹാകിം മിൻ ഹദീസ് അനസ് ഇൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം ഹാകിം അദ്ദേഹത്തിന്റെ മുസ്തദ്രക്ക് സ്വഹീഹായി ഉദ്ധരിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഅജസു ഫി ദുആ, ദുആയിൽ നിങ്ങൾ അശക്തരാകരുത്. ഫൈനഹു ലാ യഹലികു മഅ ദുആ അഹദൻ, പ്രാർത്ഥന കൊണ്ട് ഒരാളും തുലഞ്ഞു പോവുകയില്ല. പ്രാർത്ഥന കൊണ്ട് അശക്തരായതെന്നാ പ്രാർത്ഥിച്ച് മടുക്കരുത്, പ്രാർത്ഥിച്ചിട്ട് ഒന്നും കുറഞ്ഞു പോവില്ല, പ്രാർത്ഥിച്ചിട്ടൊന്നും നഷ്ടമായി പോകില്ല. പ്രാർത്ഥനയിൽ നിങ്ങൾ കുറവ് വരുത്തരുത്, പ്രാർത്ഥിച്ച് തളരരുത്, തളരുമാറ് പ്രാർത്ഥിക്കണം എന്നതിൻ്റെ അർത്ഥം കേട്ടോ. ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമുക്ക് കാണാൻ കഴിയും. ഇനി മൗസായി സുഹരിയില്ലെന്ന്, സുഹരി ഉറവയില്ലെന്ന്, ഉറവ അവരുടെ ഗുരുനാഥയായ ആയിഷ റളിയല്ലാഹു അൻഹായിലെന്ന് ഖാലത്ത് ആയിഷ ബി പറഞ്ഞു, قال رسول الله صلى الله عليه وسلم ان الله يحب الملحين في الدعاء പ്രാർത്ഥനയിൽ കഷ്ടപ്പെടുത്തുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഈ ഹദീസിന് ചില ന്യൂനതകളുണ്ടെങ്കിലും ശവാഹിദുകൾ കൊണ്ട് ഈ ആശയം കൃത്യമാണ്. പ്രാർത്ഥനകൾ കൊണ്ട് അള്ളാഹുവെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മലയാളത്തിലെ പ്രയോഗമാണ്. അപ്പം അള്ളാഹുവിനെ അങ്ങനെ അലട്ടലൊന്നുമല്ല, അള്ളാഹുക്ക് ഇഷ്ടമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ള പ്രധാനം. നിരന്തരമായി പ്രാർത്ഥിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ അലഹ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അർത്ഥം അലട്ടുക എന്നാണെങ്കിലും നിരന്തരമായി പ്രാർത്ഥിക്കുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് ഈ വാചകം. ഇത്രയും കൂടി നമ്മൾ മനസ്സിരുത്തണം. അപ്പം വ്യത്യസ്തമായ രോഗശമനത്തെക്കുറിച്ചാണ് ഈ രോഗം കൊണ്ട് വലഞ്ഞ സുഹൃത്തിന് ഷെഹുലിസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഈ റിസാലയിലൂടെ പിന്നെ ബോധ്യപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി വായിക്കാം. അസ്സലാമു അലൈക്കും.